Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകളാണ് ഈ പ്രക്ഷേപണത്തിൽ.
പാപ്പാ ഫ്രാൻസിസ് പ്രബോധിപ്പിച്ച 2018 ആഗോള യുവജനദിന സന്ദേശത്തിന്റെ രണ്ടാം ഭാഗത്തുനിന്നും അടർത്തിയെടുത്ത ചിന്താമലരുകളാണ് ഇന്ന്.
തെക്കേ അമേരിക്കയിലെ പനാമയിൽ 2019 ജനുവരിയിൽ സംഗമിക്കാൻ പോകുന്ന ലോക യുവജനോത്സവത്തിന് ഒരുക്കമാണ് ഈ വർഷം 2018 ആഗോളസഭ ആചരിക്കുന്ന യുവജനദിനം എന്ന് പറയേണ്ടതില്ലല്ലോ. യുവജനങ്ങളുടെ ഈ രണ്ട് ശ്രദ്ധേയമായ സംഭവങ്ങൾക്കിടയിൽ ആഗോളസഭയിലെ മെത്രാന്മാരുടെ സിനഡ് സമ്മേളനം 2018 ഒക്ടോബറിൽ നടക്കുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. യുവജനങ്ങളുടെ വിശ്വാസവും അവരുടെ ജീവിത തിരഞ്ഞെടുപ്പുകളും, ഇതാണ് ഈ സിനഡിന്റെ പ്രതിപാദ്യ വിഷയം. അങ്ങനെ നോക്കുമ്പോൾ ഈ മൂന്ന് ചരിത്ര സംഭവങ്ങളിൽ വളരെ സന്തോഷമുള്ളതും ഫലപ്രദവുമായൊരു സന്ധിചേരലും യാദൃച്ഛികതയുമാണ് നാം കാണേണ്ടത്. യുവജനങ്ങളെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനുമുള്ള ആഗ്രഹത്തോടെയാണ് സഭയുടെ സൂക്ഷ്മദൃഷ്ടിയും പ്രാർത്ഥനയും ധ്യാനവും ഇത്തവണ അവരെ യുവജനങ്ങളെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് പറയാം. കാരണം യുവതീ യുവാക്കൾ ദൈവത്തിനെന്ന പോലെ സഭയ്ക്കും ലോകത്തിനുമേറെ വിലപ്പെട്ടവരാണ് എന്ന് നാം എപ്പോഴും ഓർക്കണം.
നീ ഭയപ്പെടേണ്ട, നിന്നെ രൂപപ്പെടുത്തുകയും രക്ഷിക്കുകയും ഞാൻ പേരു ചൊല്ലി വിളിക്കുകയും ചെയ്തു. ഭയപ്പെടേണ്ടെന്ന് പ്രവാചകൻ പറയുന്നതിന്റെ ആദ്യ കാരണം ദൈവം എന്നെ പേരു ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നതാണ്. നസ്രത്തിലെ മറിയത്തെ ദൈവദൂതൻ പേരു ചൊല്ലിയാണ് വിളിച്ചത്. പേരിടാനുള്ള ശക്തി ദൈവത്തിനുണ്ട്. സൃഷ്ടികർമ്മത്തിൽ ഓരോ ജീവജാലത്തിനും അവിടുന്ന് അസ്തിത്വം നൽകുന്നത് പേരിട്ടുകൊണ്ടാണ്. വെളിച്ചമുണ്ടാകട്ടെ, ദൈവം അരുൾ ചെയ്തു. വെളിച്ചത്തെ അവിടുന്ന് ഇരുട്ടിൽ നിന്നും വേർതിരിച്ചു. എന്നിട്ട് വെളിച്ചത്തിനും പകലെന്നും ഇരുട്ടിനു രാത്രിയെന്നും പേരിട്ടു. ഓരോ പേരിനു പിന്നിലും തനിമയുള്ള ഒരു വ്യക്തിയാണ്. ഏറ്റവും അന്യൂനമാണ്, അതുല്യമാണ് ഓരോ മനുഷ്യനും ഓരോ ജീവജാലവും. വ്യക്തിയുടെ ഈ ഏകതാനതയ്ക്കു പിന്നിലെ സൂക്ഷ്മവും അഭൗമവും അഭേദ്യവുമായ സത്തയെക്കുറിച്ച് ദൈവത്തിനു മാത്രമേ അറിയാവൂ.
പക്ഷി മൃഗാദികൾക്കും ജീവജാലങ്ങൾക്കും അസ്തിത്വം നൽകിയ ദൈവം തന്റെ മുൻ നിശ്ചയവും പദ്ധതികളും ആദ്യം മനുഷ്യനുമായിട്ടാണ് പങ്കുവച്ചത്. ധാരാളം സംസ്കാരങ്ങൾ ബൈബിളിലെ ഗഹനമായ ഈ കാഴ്ചപ്പാട്, ദൈവമാണ് നമ്മുടെ സ്രഷ്ടാവെന്ന കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ജീവന്റെയും അസ്തിത്വത്തിന്റെയും സ്രോതസ്സായി ദൈവത്തെ സകലരും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവം ഒരാളെ പേരു ചൊല്ലി വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ വിളിയും വിശുദ്ധിയും ജീവിതവിശുദ്ധിയും ജീവിത സാഫല്യവും ദൈവം ആ വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുമുണ്ട്. അതിനാൽ അന്യൂനമായ വിധത്തിൽ വ്യക്തി തന്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മയുടെ സമ്മാനമായി മാറണം. ഒരു ഉദാഹരണം ബൈബിളിൽ നിന്ന് പറയുകയാണെങ്കിൽ, പത്രോസിന്റെ പേര് സൈമൺ പീറ്റർ എന്ന് രൂപപ്പെട്ട പോലെ ജീവിതചക്രവാളങ്ങൾ വിപുലീകരിക്കപ്പെടുമ്പോൾ ദൈവം തന്നെ ആ വ്യക്തിക്ക് പുതിയ പേര് നൽകുന്നു, നമ്മെ കൈപിടിച്ചുയർത്തുന്നു, വളർത്തുന്നു.
സന്യാസത്തിലോ പൗരോഹിത്യത്തിലോ പ്രവേശിക്കുന്നവർ പുതിയ പേര് സ്വീകരിക്കുന്ന രീതി ഇതിൽ നിന്നാണ് നിലവിൽ വന്നത്. അത് വ്യക്തിയുടെ ജീവിതത്തിലെ പുതിയ സ്ഥാനവും ദൗത്യവും വെളിപ്പെടുത്തുന്നു. ദൈവം നൽകുന്ന വിളി തനിമയാർന്നതും വ്യക്തിഗതവുമാകയാൽ നിശ്ചിത ഘടകങ്ങളാൽ രൂപപ്പെടുത്തുന്നതിനുള്ള ധൈര്യം വ്യക്തിക്ക് ആവശ്യമാണ്. അതുവഴി നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിനും സഹോദരങ്ങൾക്കും സഭയ്ക്കും സകലർക്കുമുള്ള സത്യവും യഥാർത്ഥവും പകരം വയ്ക്കാനാവാത്തതുമായ സമ്മാനമായി മാറുന്നു. പേരുചൊല്ലി വിളിച്ചു എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ദൈവികാന്തസ്സിന്റെയും ദൈവസ്നേഹത്തിന്റെയും അടയാളമാണ്. നമ്മെ ഓരോരുത്തരെയും ദൈവം പേരുചൊല്ലി വിളിച്ചു. നാം ഓരോരുത്തരും അതിനാൽ ദൈവത്തിന്റേതാണ്, ദൈവദൃഷ്ടിയിൽ വിലപ്പെട്ടവരാണ്, നാം സ്നേഹാദരങ്ങൾക്ക് സദാ യോഗ്യരുമാണ്. അതിനാൽ ജീവിത തിരഞ്ഞെടുപ്പിനായി നമ്മോടുള്ള ഈ ദൈവിക അഭ്യർത്ഥനയും പേരുവിളിയും ഹൃദയപൂർവ്വം നമുക്കെന്നും സ്വാഗതം ചെയ്യാം.
ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയതിനാലാണ് മറിയം ജീവിതത്തിൽ ഭയപ്പെടാതിരുന്നത്. കൃപ എന്നാൽ നിരുപാധികം നമുക്കായി ദൈവം നൽകുന്ന സ്നേഹമാണ്, ദൈവസ്നേഹമാണ്, അവിടുത്തെ സ്നേഹമാണ്. അത് ഒരാൾ അർഹിക്കുന്നത് ആകണമെന്നില്ല. ദൈവകൃപയും അവിടുത്തെ അനുഗ്രഹ സാമീപ്യവും സാന്നിധ്യവും ജീവിത ദൗത്യവും കഴിവുകളും നാം കുറിച്ചുകൊടുത്ത് അല്ലെങ്കിൽ എഴുതിക്കൊടുത്ത് നേടിയെടുക്കുന്നതല്ല, വാങ്ങുന്നതല്ല. ദൈവദൂതൻ മറിയത്തെ അറിയിച്ചത് അവൾ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നുവെന്നാണ്. ഭാവിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നതെന്നല്ല, ഇപ്പോൾ ഇവിടെ ദൈവകൃപ ഉള്ളവളായിരിക്കുന്നുവെന്നാണ്. ദൈവകൃപ അതുകൊണ്ട് അന്യൂനമാണെന്നും അത് താൽക്കാലികമോ കടന്നുപോകുന്നതോ അല്ലെന്നുമാണ് ദൈവദൂതന്റെ ഈ അഭിവാദ്യ ശൈലി വ്യക്തമാക്കുന്നത്. ഓർക്കണം, അതൊരിക്കലും കൃപ ഒരിക്കലും നിന്നുപോകുന്നില്ല, അറ്റുപോകുന്നില്ല, വറ്റിപ്പോകുന്നില്ല. ജീവിതത്തിന്റെ വർത്തമാനത്തിലും ഭാവിയിലും ഇരുട്ടിലും വ്യഥകളിലും വ്യഥകളുടെ നടുവിലും അത് നമ്മോടൊപ്പം ഉണ്ടായിരിക്കും.
ജീവിത ദൗത്യങ്ങളെ ആത്മവിശ്വാസത്തോടെ ആശ്ലേഷിക്കാനും അതിൽ മുന്നേറാനും ദൈവകൃപയുടെ നിറഞ്ഞ സാന്നിധ്യമാണ് നമുക്ക് സഹായകമാകുന്നത്. അതുപോലെ നമ്മുടെ ജീവിത തിരഞ്ഞെടുപ്പ് അനുദിനം നവീകരിക്കപ്പെടേണ്ടതാണ്. അത് ഏറെ സമർപ്പണവും വിശ്വസ്തതയും ആവശ്യപ്പെടുന്നുണ്ട്. സമർപ്പണത്തിന്റെ പാതയിൽ കുരിശുകൾ തീർച്ചയാണ്. അവ ജീവിതത്തിന്റെ ഭാഗമാണ്. ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ മാത്രമല്ല, അതിൽ മുന്നേറുമ്പോഴും മാർഗമധ്യേയും എന്തെല്ലാം ചെറുതും വലുതുമായ പ്രതിസന്ധികളാണ് കടന്നുവരുന്നത്. ഈ അപര്യാപ്തതയുടെ വികാരം ക്രിസ്തുശിഷ്യന്റെയോ ശിഷ്യയുടെയോ ജീവിതത്തിൽ അവസാനം വരെ തുടരുകയും ചെയ്യുന്നു. എങ്കിലും അവനും അവൾക്കും നമുക്കോരോരുത്തർക്കും അവസാനം ദൈവകൃപയുടെ നിലയ്ക്കാത്ത സാന്നിധ്യത്തെക്കുറിച്ച് അറിയാനും ജീവിതത്തിൽ ഇടവരുന്നു.
മറിയത്തിന്റെ ജീവിതത്തിലെന്ന പോലെ ദൈവവചനം നമ്മിൽ ആവസിക്കുമ്പോൾ മാനുഷികമായ ഭീതി നമ്മിൽ നിന്നും അലിഞ്ഞു മാറുന്നു, അകന്നു പോകുന്നു. കാരണം നാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്, നാം ദൈവവചനത്തിന്റെ സന്ദേശവാഹകരായി മാറുന്നു. നമ്മുടെ ജീവിതങ്ങൾ വെറുതെ അതിനാൽ ഉന്തിത്തള്ളി നീക്കേണ്ട അവസരങ്ങളല്ല, മറിച്ച് ദൈവസ്നേഹത്താൽ മെനഞ്ഞെടുക്കപ്പെടേണ്ടതും രൂപീകരിക്കപ്പെടേണ്ടതുമായ സമ്പൂർണവും ശ്രേഷ്ഠവുമായ വ്യക്തിത്വങ്ങളാണ്. ചുരുക്കത്തിൽ, ദൈവദൃഷ്ടിയിൽ നാമും മറിയത്തെ പോലെ കൃപ കണ്ടെത്തിയവരാണ്. അതായത്, നമ്മുടെ അസ്തിത്വത്തിന് ദൈവത്തിന്റെ മഹത്തരമായ പദ്ധതിയിൽ ഒരന്യൂനമായ, സമാനതകളില്ലാത്ത, മറ്റാർക്കുമില്ലാത്തൊരു സ്ഥാനമുണ്ട്, മനോഹാരിതയുണ്ട്.
നമുക്കായി ദൈവത്തിന് ഒരു നിശ്ചിത പദ്ധതിയുണ്ട് എന്ന വസ്തുത ഒരു കാരണത്താലും നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ കുറയ്ക്കുകയോ അനിശ്ചിതത്വങ്ങൾ ഇല്ലാതാക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ അവ നമ്മുടെ ജീവിതങ്ങളെ ആഴമായി രൂപാന്തരപ്പെടുത്താൻ സഹായിക്കുന്നു. നാം നേരിടേണ്ട ഭാവിയുടെ അനിശ്ചിതത്വങ്ങളെ ഒരിക്കലും ജീവിതത്തിന്റെ ഇരുണ്ട ഭീഷണിയായി കാണരുത്. മറിച്ച് അവ നമ്മുടെ വ്യക്തി തിരഞ്ഞെടുപ്പിന്റെ ഏകാന്തത ജീവിച്ചു തീർക്കാനും സഹോദരങ്ങളുമായി സഭയിലും ലോകത്തും പങ്കുവയ്ക്കാനുമുള്ള സ്വീകാര്യമായ ദൈവിക പദ്ധതികളാണ്.
ദൈവകൃപ നമ്മോടൊപ്പമുണ്ടെന്ന ഉറപ്പിൽ നിന്നാണ് സമകാലിക ജീവിതത്തിന്റെ ആത്മധൈര്യവും ഇന്നിന്റെ ജീവിത വ്യഗ്രതകളെ ധൈര്യത്തോടെ നേരിടാനുള്ള കരുത്തും നിങ്ങൾക്കും എനിക്കും ലഭിക്കുന്നത്. ഇന്ന് ഇവിടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്തു നന്മയും എപ്പോഴും ചെയ്യാനുള്ളൊരു കരുത്തും ആത്മധൈര്യവും ബോധ്യവുമാണ്. ദൈവം വെളിപ്പെടുത്തി തന്ന ജീവിതാന്തസ് ആശ്ലേഷിക്കാനുള്ള കരുത്താണത്. കൂടാതെ ഒളിവോ മറവോ കൂടാതെ വിശ്വാസം, നമ്മുടെ വിശ്വാസം ബോധ്യത്തോടെ ജീവിക്കാനും പ്രഘോഷിക്കാനുമുള്ള ധൈര്യവുമാണത്. അതിനാൽ ദൈവകൃപയോടെ നാം തുറവ് കാണിക്കുമ്പോൾ നമുക്ക് അസാധ്യമായത് ദൈവം സാധ്യമാക്കി തീർക്കുന്നു, സാധ്യമാക്കി തരുന്നു.
ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരു നമുക്ക് എതിരു നിൽക്കും? ദൈവകൃപ നമ്മുടെ വർത്തമാനകാല ജീവിതത്തെ സ്പർശിക്കുകയും നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ഭീതിയോടും പരിമിതികളോടും കൂടെ ജീവിക്കുന്ന നമ്മെ അത് ഗ്രസിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവയിലൂടെ ദൈവം തന്റെ അത്ഭുതാവഹമായ പദ്ധതികൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. യുവജനങ്ങളിൽ വിശ്വാസമർപ്പിക്കുന്നവർ ഉണ്ടെന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പാപ്പായ്ക്കും സഭയ്ക്കും യുവജനങ്ങളിൽ ഏറെ വിശ്വാസമുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതിനാൽ മറുഭാഗത്ത് യുവജനങ്ങളും സഭയോട് വിശ്വസ്തരായിരിക്കണം.
നസ്രത്തിലെ മറിയത്തിന് ദൈവം പ്രത്യേക ദൗത്യം നൽകാൻ കാരണം അവൾ ഒരു യുവതിയായിരുന്നു. ജീവിതത്തിന്റെ ഈ പ്രത്യേക ഘട്ടത്തിലൂടെ, യുവത്വത്തിലൂടെ കടന്നുപോകുമ്പോൾ നിങ്ങൾക്ക്, യുവജനങ്ങൾക്ക് എന്തും നന്നായി ചെയ്യാനുള്ള കരുത്തുണ്ട്, കരുത്ത് ലഭിക്കുന്നു. ഈ ഊർജവും ശക്തിയും ചുറ്റുമുള്ള ലോകത്തും നിങ്ങളുടെ കയ്യെത്താ ദൂരത്തും നന്മ ചെയ്യാൻ ഉപകാരപ്പെടുത്തണം. സഭയിലെ പല ഉത്തരവാദിത്വങ്ങളും യുവജനങ്ങളെ ഏൽപ്പിക്കാൻ തനിക്ക് താൽപ്പര്യമുണ്ടെന്ന് പാപ്പ ഫ്രാൻസിസ് ഈ വർഷത്തെ സന്ദേശത്തിൽ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ അതിന് ഇടമുണ്ടാക്കാനുള്ള ധൈര്യം സഭാമക്കൾക്കുണ്ടാകണം. മാത്രമല്ല, യുവജനങ്ങൾ അതിനായി ഒരുങ്ങുകയും സന്നദ്ധരാകുകയും വേണം.
പരിശുദ്ധ മറിയത്തിന്റെ കരുത്തുള്ളതും സജീവവും യഥാർത്ഥവുമായ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. അത് സ്വയാർപ്പണത്തിന്റെ നിശ്ചയദാർഢ്യമുള്ള സ്നേഹമാണ്. ഇങ്ങനെയുള്ള മരിയൻ പുണ്യങ്ങൾ ചൂഴ്ന്നിറങ്ങിയ സഭയ്ക്കു മാത്രമേ വളരാനും പരിമിതികൾ മറികടന്ന് അതിരുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പാവങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുമായി തങ്ങൾ സ്വീകരിച്ച കൃപാതിരേകം പങ്കുവയ്ക്കുവാനും സാധിക്കൂ. മറിയത്തിന്റെ മാതൃകയിൽ നാം പ്രചോദിതരായാൽ സർവോപരി ദൈവത്തെയും അതുപോലെ അനുദിന ജീവിതത്തിന്റെ പങ്കാളികളാകേണ്ട സഹോദരങ്ങളെയും ഉൾക്കൊള്ളുന്ന യഥാർത്ഥമായ ഉപവിയിൽ ജീവിക്കാനിടയാകും. മാത്രമല്ല, സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ പോലും സ്നേഹിക്കാൻ പരിശുദ്ധ കന്യകാനാഥയുടെ മാതൃക പ്രചോദനമാകും. അത് സർവോപരി ബലഹീനരോടും പാവങ്ങളോടുമുള്ള ശുശ്രൂഷയും സമർപ്പണവുമാണ്. അത് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ആത്മീയ ആനന്ദത്താൽ നിറയ്ക്കുകയും ചെയ്യും.
വിശുദ്ധ ബെർണാർഡിന്റെ വിഖ്യാതമായ പ്രഭാഷണത്തിൽ നിന്നും മംഗളവാർത്തയുടെ ദിവ്യരഹസ്യങ്ങളെ സംബന്ധിച്ച അതിമനോഹരമായ ചിന്തകൾ നമുക്ക് അടർത്തിയെടുക്കാവുന്നതാണ്. ആ വാക്കുകളിൽ സകല മാനവ കുലത്തിന്റെയും ആശങ്കയും പ്രത്യാശയും ഉൾച്ചേർന്നിരിക്കുന്നുവെന്ന് കാണാം. ഓ കന്യകാംബികെ, മാനുഷികമായല്ല, ദൈവാത്മാവിന്റെ ശക്തിയാൽ ഗർഭം ധരിച്ച് അങ്ങൊരു പുത്രനെ പ്രസവിക്കുമെന്ന് അറിഞ്ഞുവല്ലോ. ദൈവദൂതൻ അങ്ങിൽ നിന്ന് മറുപടി പ്രതീക്ഷിച്ചു. അതുപോലെ ജീവിത വിളിയോട് പ്രത്യുദ്ധരിക്കാൻ കന്യകാനാഥേ അങ്ങ് ഞങ്ങൾക്ക് വരമരുളേണമേ, അങ്ങ് ഞങ്ങളെ കടാക്ഷിക്കണമേ. അതുപോലെ ഹ്രസ്വവും ലളിതവുമായ അങ്ങേ വാക്കുകളാൽ പ്രചോദിതരായി ജീവിക്കാനും അനുദിന ജീവിതത്തിൽ മുന്നേറാനും അമ്മേ ഇടയാക്കണമേ. പ്രത്യാശയോടെ അങ്ങേ സന്നിധി ചേരുന്ന സകല മാനവകുലത്തെയും യുവജനങ്ങളെ പ്രത്യേകിച്ചും ആശീർവദിക്കണമേ. അങ്ങിൽ ശരണപ്പെടുന്ന ഞങ്ങളുടെ യാചന എത്രയും വേഗം അങ്ങ് ശ്രവിക്കണമേ.
ജീവിതത്തിലെ അന്യൂനമായ വിളിയോടുള്ള അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനോടുള്ള യുവജനങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതികരണം ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ആയിരിക്കണമെന്ന ചിന്തയാൽ സഭയും ലോകവും നിങ്ങളെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. പനാമയിലെ ലോക യുവജനോത്സവം അടുത്തുവരികയാണല്ലോ. സന്തോഷത്തോടും ഉത്സാഹത്തോടും ധീരമായ വെല്ലുവിളിയോടും കൂടെ അതിനൊരുങ്ങാൻ ഏവരെയും ക്ഷണിക്കുന്നു. ധീരർക്കുള്ളതാണ് യുവജനോത്സവങ്ങൾ. സുഖസൗകര്യങ്ങൾ അന്വേഷിക്കുകയും പ്രതിസന്ധികളുണ്ടാകുമ്പോൾ പിന്മാറുകയും ചെയ്യുന്നവർക്കുള്ളതല്ല ആഗോള യുവജനോത്സവം. ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നുമുള്ള യുവജനങ്ങൾ ഈ വെല്ലുവിളി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയും പ്രത്യാശയും പ്രകടിപ്പിച്ചുകൊണ്ടാണ് പാപ്പാ ഫ്രാൻസിസ് സന്ദേശം ഉപസംഹരിക്കുന്നത്.
ശാന്തി മുഖരാ വരുന്നിതാ ഇതാ.
ഗാനമാലപിച്ചത് ജീസസ് യൂതാൽമായ പ്രസ്ഥാനത്തിന്റെ റെക്സ് ബാൻഡാണ്. രചന ഫാദർ തദേവൂസ് അരവിന്ദത്ത്, സംഗീതം ഫാദർ ആന്റണി ഉരുളിയാനിക്കൽ, സിഎംഐ. പിന്നെ പരിപാടിയിലെ സംഗീത ശകലങ്ങൾ സ്റ്റീഫൻ ദേവസിയുടെ ദ ജോയ് ഓഫ് ലിവിംഗ്, ജീവിതാനന്ദം എന്ന സൃഷ്ടിയാണ്.
ഇരുവശങ്ങളിൽ തിരയുന്നു സോദരി സോദരന്മാരെ വിടി, എത്ര ദൂരം മനസ്സുകൾ തമ്മിൽ എത്ര നേരം ചേർന്നിരുന്നാലും എന്നുടെ ജീവിത ബന്ധങ്ങളിലെ പൊയ് മുഖമെല്ലാം തിരിച്ചറിഞ്ഞു. യേശുവിനെയും സ്വീകരിക്കാൻ, യേശുവിനെയും പങ്കുവയ്ക്കാൻ, ഒരു ദാഹം ആത്മാവിൽ ഉണർന്നു, തിരു സ്നേഹം ആത്മാവിൽ നിറഞ്ഞു, ദൈവാത്മാവിനെ നയിച്ചിടുമെന്നും ദൈവത്തിൻ മകനായി ജീവിക്കും ഞാൻ. യുവലോകം തകരുന്ന ലോകം, നവജീവൻ
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് പാപ്പ ഫ്രാൻസിസ് പ്രബോധിപ്പിച്ച 2018 ആണ്ടിലെ ആഗോള യുവജനദിന സന്ദേശത്തിന്റെ രണ്ടാം ഭാഗത്തു നിന്നും അടർത്തിയെടുത്ത ചിന്താമലരുകളാണ്. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം.